നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
വാർത്തകൾ സജീവമായിരുന്ന ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. പക്ഷേ അത്ര നല്ല വാർത്തകളായിരുന്നില്ല എന്ന് മാത്രം. സിഡ്നി നഗരം രണ്ട് ആക്രമണങ്ങൾക്ക് സാക്ഷിയായ ആഴ്ച. രണ്ടും കത്തികൊണ്ടുള്ള ആക്രമണങ്ങൾ. ഒന്നിൽ ബോണ്ടായിലെ ഷോപ്പിംഗ് മാളിൽ 6 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസത്തിനുള്ളിൽ പശ്ചിമ സിഡ്നിയിലെ ഒരു പള്ളിയിലുണ്ടായ ആക്രമണത്തിൽ ബിഷപ്പിനുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർന്ന് പള്ളിക്ക് പുറത്ത് കലാപവും പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെ എന്തായാലും ഒരു ഭീകരാക്രമണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമായി ഉണ്ടായ 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു നിരവധി വാർത്തകളും ഈ ആഴ്ച പുറത്തുവരികയാണ്. വേക്ലിയിലെ പള്ളിയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 16 വയസ്സുകാരൻ നേരെ ഭീകരാക്രമണ കുറ്റം ചുമത്തിയെന്നതാണ് വന്ന ഏറ്റവും പുതിയ വാർത്തകളിലൊന്ന്. ഈ യുവാവിന് കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. 15 ഏപ്രിൽ തിങ്കളാഴ്ച വേക്ലിയിലെ ക്രൈസ്റ്റ് ദ ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ ബിഷപ്പ് മാർ മാരി ഇമാനുവലിന് 6 തവണ കുത്തേറ്റു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വീട്ടിൽ നിന്ന് 90 മിനിറ്റ് യാത്ര ചെയ്താണ് ഈ യുവാവ് പള്ളിയിലേക്ക് എത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ വിരൽ അറ്റുപോയതിനാൽ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് 16-കാരൻ. കുട്ടികളുടെ കോടതിയിലാണ് ഇയാളെ ഹാജരാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സിഡ്നിയിലെ ഒട്ടേറെ ആരാധനാലയങ്ങൾക്ക് സുരക്ഷ കർശനമാക്കിയതായി ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ കെയ്റൻ വെബ് വ്യക്തമാക്കി.
We have extra officers deployed. We've deployed extra officers since Monday night, particularly in southwest Sydney, but across Sydney to patrol places of worship and other important installations. The community should have no current concerns for their safety.
കുത്തിയ ആളോട് ക്ഷമിക്കുന്നതായി ബിഷപ്പ് ഇമാനുവൽ കഴിഞ്ഞ ദിവസം പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. പ്രതിയുടെ കുടുംബം ആക്രമണത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും ഭീകരാക്രമണ കുറ്റം ചുമത്തിയത് ശരിയായ നടപടിയല്ല എന്നാണ് പ്രതികരിച്ചത്. ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നുമുണ്ട്. 2 ദിവസത്തിന്റെ ഇടവേളയിൽ നടന്ന സമാനമായ 2 ആക്രമണങ്ങളിൽ ഒന്നിൽ മാത്രം ഭീകരാക്രമണ കുറ്റം ചുമത്തിയതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയോട് SBS വേൾഡ് ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു. വിവേചനപരമായാണ് ഭീകരവാദ കുറ്റം ചുമത്തിയത് എന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ബോണ്ടായിലെ ആക്രമണം സ്ത്രീവിരുദ്ധ ഭീകരവാദമാണ് എന്ന വാദം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വമല്ല തീരുമാനമെടുക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്.
And that has been determined by the security agencies, and I support the police making the declaration that they did. It was important on Saturday that information go out as soon as possible. That occurred, including on Sunday morning, the information that this was an incident involving mental health.
അതിനിടെ പള്ളിക്ക് പുറത്ത് നടന്ന കലാപത്തിന്റെ പേരിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പോലീസിന് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടാവുകയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കലാപത്തിൽ 2000-ത്തോളം പേരാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു. 50-ത്തോളം പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നതെന്നും പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇവരെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായവും പോലീസ് തേടുന്നുണ്ട്.
What we did see and anticipated and has been shown is that people just came along to participate in a riot, and that's disgraceful and disgusting. 51 police officers were injured and multiple police vehicles were damaged and many remain inoperable. So we do need the community assistance to identify those people involved in that riot and come forward.
അതിനിടെ ആക്രമണം നടന്ന സിഡ്നി ബോണ്ടായി ഷോപ്പിംഗ് മാൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും തുറന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30 മാൾ വീണ്ടും തുറന്നു പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ എല്ലാ സ്റ്റോറുകളും തുറന്നു പ്രവർത്തിക്കുന്നില്ല. മാളിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾക്ക് കത്തിക്കുത്ത് പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജാക്കറ്റുകൾ നൽകിയിട്ടുമുണ്ട്. ഉച്ചത്തിലുള്ള സംഗീതമോ പരസ്യങ്ങളോ ഒന്നും ആദ്യ ദിവസങ്ങളിൽ മാളിലുണ്ടാകില്ല. മരിച്ച 6 പേരോടുള്ള ആദര സൂചകമായാണ് ഇത്. മള്ള സ്ഥാപനങ്ങൾക്ക് ഒരാഴ്ചത്തെ വാടക ഇളവ് ചെയ്തു നൽകിയിട്ടുമുണ്ട്. അതിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാകിസ്ഥാൻ പൗരനായ സെക്യൂരിറ്റി ഗാർഡ് മുഹമ്മദ് താഹയ്ക്ക് പെർമനന്റ് റെസിഡൻസി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അക്രമിയായ ജോയൽ കൌച്ചിയെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് മുഹമ്മദ് താഹയ്ക്ക് പരിക്കേറ്റത്. നിലവിൽ ഗ്രാജുവേറ്റ് വിസയിലാണ് അദ്ദേഹം. ഇരുമ്പ് തൂണുമായി അക്രമിയെ തടയാൻ ശ്രമിച്ച ഫ്രഞ്ച് പൗരൻ ഡാമിയൻ ഗുരോട്ടിനും PR നൽകുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈയാഴ്ച വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഓസ്ട്രേലിയൻ പാർലമെന്റിലെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. കേസിൽ ആരോപണ വിധേയനായിരുന്ന ബ്രൂസ് ലെർമാൻ നൽകിയ മാനനഷ്ട കേസ് ഓസ്ട്രേലിയൻ ഫെഡറൽ കോടതി തള്ളി. ബലാത്സംഗ ആരോപണം ഉന്നയിച്ച ബ്രിട്ടനി ഹിഗിൻസിനെ അഭിമുഖം ചെയ്തതിന്റെ പേരിലാണ് ചാനൽ ടെന്നിനും മാധ്യമപ്രവർത്തകയായ ലിസ വിൽക്കിൻസനുമെതിരെ ബ്രൂസ് ലെർമാൻ മാനനഷ്ട കേസ് നൽകിയത്. ലിബറൽ പാർട്ടി ജീവനക്കാരിയായിരുന്ന ഹിഗിൻസിനെ സഹപ്രവർത്തകനായിരുന്ന ലെർമാൻ പാർലമെന്റിലെ ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന ക്രിമിനൽ കേസിന്റെ വിചാരണ നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ബലാത്സംഗം നടന്നു എന്ന് തന്നെയാണ് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഡറൽ കോടതി മാനനഷ്ട കേസ് തള്ളിയത്. ഇതോടെ ലെർമാനിൽ നിന്ന് കോടതി ചെലവുകൾ തിരിച്ചുപിടിക്കാൻ ടെൻ നെറ്റ്വർക്ക് നടപടി തുടങ്ങുന്നുണ്ട്. വൻതുകയാകും ഈ ഇനത്തിൽ ലെർമാൻ നൽകേണ്ടി വരിക. ബലാത്സംഗം നടന്നുവെന്ന് സംശയത്തിന് അതീതമായി തെളിയിക്കേണ്ട ആവശ്യം ഈ സിവിൽ കേസിൽ ഇല്ലെന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് ഫെഡറൽ കോടതി ജഡ്ജി ജസ്റ്റിസ് മൈക്കൽ ലീ ചൂണ്ടിക്കാട്ടിയിരുന്നു.
The respondents have not won because I can exclude all other possibilities as to what happened, but because they have proven that such possibilities that are open on the evidence, both individually and collectively, are unlikely, and further because I'm satisfied that the evidence provides an appropriate basis upon which to reach a conclusion. As a result of the inconclusive criminal trial, Mr. Lerman remains a man who has not been convicted of any offence. But he has now been found by the civil standard of proof to engaged in a great wrong. It follows Miss Higgins has been proven to be a victim of a great of sexual assault.
ഈയാഴ്ച വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ഒളിമ്പിക്സിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് വലിയ തോതിൽ ആരോപണങ്ങൾ ഉയരുകയാണ്. ഇതേക്കുറിച്ച് നടക്കുന്ന സെനറ്റ് അന്വേഷണത്തിലാണ് ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുന്നത്. ഒളിമ്പിക്സിനായി ഒരുപാട് പണം ചെലവാക്കുന്നുണ്ടെങ്കിലും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് ലിബറൽ സെനറ്റർ ബ്രിജറ്റ് മെക്കൻസി കുറ്റപ്പെടുത്തി. പകുതി വെന്ത നിലയിലാണ് തയ്യാറെടുപ്പുകൾ എന്ന് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നതായി സെനറ്റർ മെക്കൻസി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയെയും അറിയിച്ചു. മുൻ ലോർഡ് മേയർ ഗ്രഹാം കുർക്കും തയ്യാറെടുപ്പുകളെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇതുവരെ കേട്ടത്. മറ്റ് നിരവധി വാർത്തകളും വന്ന ആഴ്ചയായിരുന്നു ഇത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ചർച്ചയായ വാർത്തകൾ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ദിവസത്തെയും വാർത്തകൾ അന്നു തന്നെ SBS മലയാളം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് SBS മലയാളം ഇന്നത്തെ വാർത്ത എന്ന പോഡ്കാസ്റ്റായി ഇത് കേൾക്കാൻ കഴിയും. SBS മലയാളം വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും SBS ഓഡിയോ ആപ്പിലും ഈ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗാന, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. അവിടെ SBS മലയാളം ഇന്നത്തെ വാർത്ത എന്ന പോഡ്കാസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
SBS മലയാളം പരിപാടികൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക. ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.